ഞാൻ കുർബാന എന്നുള്ള തൊലികാന്തമ്മ അഡോപ്റ്റ് ചെയ്തതിൻ്റെ കാരണം, അതായത് ഞങ്ങൾ മൂന്ന് ജ്യേഷ്ഠനിയന്മാരാണ്, മൂത്താളെ ആദ്യ കുർബാനെന്നും രണ്ടാമത്താളെ മധ്യ കുർബാനെന്നും ഞാൻ അന്ത്യ കുർബാൻ എന്നുമാണ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ പെട്ട ആൾക്കാർ വിളിച്ചിരുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിൻ പേര് ശരിക്കും കുറുമാത്ത് എന്നാണ്. അപ്പോൾ കുറുമാത്ത ഉണ്ണികൃഷ്ണൻ അച്ഛൻ്റെ പേര്, അദ്ദേഹം ഇപ്പം ഇല്ല. അപ്പോൾ ആ കുറുമാത്ത് എന്നുള്ള വീട്ടിൻ പേര് ലോപിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ കുറുമാന്മാരെന്നാണ് അറിയപ്പെടുക. അപ്പോൾ അച്ഛൻ കുറുമാൻ, പിന്നെ മൂന്ന് മക്കൾ ആദി മദ്യം അന്തി കുറുമാൻ. അപ്പോൾ ഞാനിങ്ങനെ ബ്ലോഗൊക്കെ തുടങ്ങിയ കാലത്ത് എന്തെങ്കിലും ഒരു പേര് ചാലോ കിടക്കട്ടെ, പലരും പല പേരിലല്ലേ, ഇന്ന ഞാൻ ശരി, ഇന്ന കുറുമാനായിക്കോട്ടെ എന്നുള്ള പേരിലാണ് അങ്ങനെ ബ്ലോഗുകളിൽ കഥ എഴുതുന്നത്.
1989 ഞാൻ ഡൽഹിയിലെത്തുന്നു. അങ്ങനെ അവിടെ ഒരു ഗാർമെൻറ്റ് എക്സ്പോർട്ട് ഫേമിൽ ജോലി ചെയ്യുന്നു. അന്ന് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ബോംബെയിൽ വർക്ക് ചെയ്യാണ്, രണ്ടാമത്തെ ജ്യേഷ്ഠൻ നാട്ടിൽ പഠിക്കുകയാണ്. അച്ഛൻ അന്ന് ഗൾഫിൽ ഏതോ ഒരു രാജ്യത്താണ്, എനിക്ക് ഓർമ്മയില്ല എവിടെയാണെന്ന്. അമ്മ നാട്ടിലുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞ് ഒരു 1991 മൂത്ത ജ്യേഷ്ഠൻ ബോംബെയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുന്നുണ്ട്, ഡൽഹിയിൽ വാ, നീ അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരിങ്ങോട്ട് വരുന്നു, ഞങ്ങളൊരുമിച്ച് താമസമായി. ഞങ്ങളുടെ ഒരുപാട് ഡൽഹി കഥകളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് ബ്ലോഗിലൂടെയൊക്കെ എഴുതിയിട്ടുള്ള സംഭവമാണ്. അതിനുശേഷം ആൾ ഒരു ഫ്രണ്ടുണ്ട്, യാറി മാർക്കുള എന്ന് പറഞ്ഞിട്ട്, ആളുടെ കെയർ ഓഫിൽ അദ്ദേഹം ഫിൻലാൻഡിലേക്ക് 1992 പോകുന്നു. ഞാനൊരു ആക്സിഡൻറ്റ് പറ്റി നാട്ടിൽ പോയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഫിൻലാൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററൊപ്പമാണ് വന്ന കാലത്തൊക്കെ താമസിച്ചിരുന്നത്. പിന്നെ ജ്യേഷ്ഠം വന്നതിന് ശേഷം ഞങ്ങൾ താമസം കൽക്കാജി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് മാറി, ഞാനും അദ്ദേഹം കൂടി ഒരു റൂമെടുത്തിട്ട് താമസിക്കുകയാണ്. പിന്നെ ആൾ, ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആൾ റൂമിലിരുന്നു, ഞാൻ തന്നെയായി. ശരിക്കും പറഞ്ഞാൽ എന്നെ വെച്ച ആൾ പോയി യൂറോപ്പിലേക്ക്, ഞാൻ തന്നെ വീണ്ടും ഒറ്റയാനായി. കസിൻ്റെ അവിടെ നിന്ന് പോരും ചെയ്തു, പണ്ടാരോ പറഞ്ഞ പോലെ തറവാട്ടിൽ നിന്ന് ഇറങ്ങും ചെയ്തു, അമ്മത്തോട്ട് എത്തിയില്ല എന്ന് പറഞ്ഞൊരവസ്ഥ, ഞാൻ തന്നെയായി. അപ്പോൾ അദ്ദേഹം യൂറോപ്പിൽ അത്യാവശ്യം പച്ചക്ക് പിടിച്ച് ആൾ എല്ലാ ആഴ്ചയും എനിക്ക് കത്തുകളൊക്കെ അയക്കും. അതിൻ്റെ ഉള്ള ഓരോ ഫോട്ടോഗ്രാഫ്, മഞ്ഞിൽ നിൽക്കുന്നത്, ബിയർ കുടിക്കുന്നത്, അങ്ങനെ നമ്മളെ ടെംപ്റ്റിങ്ങുള്ള എല്ലാ എസൻസും ചേർത്തിട്ടാണ് മൂപ്പര് കത്തുകൾ. അപ്പോൾ എനിക്ക് എങ്ങനെയും യൂറോപ്പ് അതാണ്, യൂറോപ്പ് അങ്ങനെയാണ്, നല്ല പെട്ട സ്ഥലം, നല്ല കാലാവസ്ഥ, അത് ഇതെന്നൊക്കെ കേട്ട് എനിക്ക് എന്താ പറയുക, എങ്ങനെയും ഒന്ന് യൂറോപ്പിലെത്തണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലങ്ങനെ ചെറുതായിട്ടങ്ങനെ തുടങ്ങി. 1992 1993 1994 അതിൻ്റെ ഇടയിൽ അദ്ദേഹം തന്നെ പറഞ്ഞുവിടുന്ന ചില ഫ്രണ്ട്സ് ഫിൻലാൻഡിൽ നിന്നുള്ളവരും അല്ലെങ്കിൽ സ്കാൻഡിനേവിയയുടെ മറ്റുള്ള ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഒക്കെ നമ്മളെ വരും, ഡൽഹിയിൽ വരും, അവരെ കൊണ്ട് കറക്റ്റ്, ചിലപ്പോൾ നാട്ടിലാണെങ്കിൽ നാട്ടിൽ വരും, അവരെ കൊണ്ട് കറക്റ്റിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ പണി. അപ്പോൾ എന്തായാലും പോകണം എന്നുള്ളൊരാഗ്രഹം ഇവിടെ എത്തിയപ്പോൾ വിസ വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, മൂത്ത ജ്യേഷ്ഠൻ്റെ ഒരു ഫ്രണ്ട് മാറി വരുമ്പോഴെന്ന് പറഞ്ഞിട്ട്, അവരിപ്പോഴും ഉണ്ട്, ഇപ്പോഴും നമ്മളെ ഫ്രണ്ടാണ്. അവർ ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ പെറുവിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവരെനിക്കൊരു സ്പോൺസർഷിപ്പ് ഫോമൊക്കെ അയച്ചു തന്നു, ഞാനതും കൊണ്ട് ഫിൻലാൻഡ് എംബസിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ വിസ അത് റിജക്റ്റായി. അപ്പോൾ എനിക്ക് വാശിയായി, കാരണം എന്തിലും നമുക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴാണല്ലോ അതിൽ നിന്ന് പിടിച്ചു കയറാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. അത് അന്നായാലും ഇന്നായാലും ഒരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ അത് നേടിയിട്ട്, അതിപ്പോൾ എന്ത് വില കൊടുത്തിട്ടും അതിൻ്റെ മുമ്പിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോൾ ഫാമിലി ആയാലും ശരി, അച്ഛനായാലും അമ്മയായാലും ശരി, എനിക്ക് പോകണം എന്ന് വെച്ചാൽ പോകണം, ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണം. അതിനിപ്പോൾ എന്തൊക്കെ സമ്മർദ്ദങ്ങളുണ്ടായാലും ഞാനത് ചെയ്തിരിക്കും. അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് ആ എസ്പെക്ട് കംപ്ലീറ്റ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടൊന്നല്ല, വരും വരായ്മ അത് വന്നോട്ടെ, വരണോടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു അതാണ് അന്നും ഇന്നും. അപ്പോൾ അവർ പറഞ്ഞ നല്ല കാര്യങ്ങൾ ഞാൻ അഡോപ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾ ചെയ്തിരിക്കും, ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എന്തിനാണ്? നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ, നമുക്ക് കാണാൻ സ്ഥലം, കാണാനുള്ള സ്ഥലങ്ങൾ, അതൊക്കെ കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ എങ്ങനെയെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ യൂറോപ്പിൽ എങ്ങനെയും പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ യൂറോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തുള്ളൊരു ഓപ്ഷൻ നമ്മൾ മദാമിനെ കല്യാണം കഴിക്കുകയോ, കാരണം ഓൾറെഡി ഒരു മദാമ സ്പോൺസർ ചെയ്തത് എൻ്റെ ഫെയിലായി വിസ കിട്ടാണ്ടായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ പാടുകഞ്ചിലും ഇന്ത്യാ ഗേറ്റിലും കനോട്ട് പ്ലേസിലും അങ്ങനെ ചിടിയാഗറിലും രാജ്ഘട്ടിലും മദാമ്മമാരും സായിപ്പന്മാരും തിങ്ങി നിറയാൻ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി നോക്കി. എല്ലാവരും പോവും, വൈകുന്നേരങ്ങളിൽ പോവും, വീക്കെൻഡിൽ അവിടെ പോവും. അവരുടെ പിന്നെ റെസ്റ്റോറൻറ്റുകൾ ഫോറിനർ സ്ട്രീറ്റിൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഫോറിനർ സ്ട്രീറ്റ് ഉണ്ട്. അതായത് കൂതറ സായിപ്പന്മാർ വരുന്ന സ്ഥലം, അവർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. താജും അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ 50 രൂപയ്ക്ക് റൂമൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ചരസും കഞ്ചാവും ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ വരും, അവിടെ വൈകുന്നേരം പോവും, വീക്കെൻഡിൽ ചിലപ്പോൾ ഒരു ദിവസം റൂമെടുക്കും. അങ്ങനെ പലരുമായിട്ട് പരിചയപ്പെടും. അത് നമ്മളെക്കാട്ടിലും ഗതിയില്ലാത്ത സായിപ്പന്മാരാണ്. അറിയാനായിട്ട് കുറച്ച് വൈകിപ്പോയി, അങ്ങനെ എൻ്റെ ഒരു കൊല്ലം വേസ്റ്റായി പോയി. നമുക്ക് ഹോട്ടൽ കൊടുക്കാനും പൈസ ഉണ്ട്, കാരണം മാസം മാസം ശമ്പളം കിട്ടും. അപ്പോൾ ഈ കണ്ടുപിടിക്കുന്ന മതാമ്മമാരൊക്കെ നമ്മളൊപ്പരിക്കും. ചിലപ്പോൾ അവർക്ക് ഞാൻ തലയാക്കും, അവർക്ക് ഫ്രൈഡ് റൈസോ നൂഡിൽസൊക്കെ വാങ്ങിച്ചു കിടക്കും. വൈകുന്നേരം അങ്ങനെ ഇരിക്കും റൂമിൽ, എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും, ചിലപ്പോൾ സ്മോൾ അടിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പകുതി സമയം ഇവർ പൈസ വരാൻ കാത്തിരിക്കും. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജി പി ഒ ഇന്നത്തെ പോലത്തെ ഒരു മെയിലിംഗ് സിസ്റ്റം, അന്ന് ഇമെയിലും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. നമ്മളപ്പോൾ കയ്യിൽ നിന്ന് നുള്ളിപ്പെറുക്കിയും കടം വാങ്ങിയും പെറ്റി ക്യാഷിൽ നിന്നൊക്കെ പൈസ വാങ്ങി ഒപ്പിട്ട് കൊടുത്ത് ഐ ഒ യു എന്ന് പറഞ്ഞൊരു സൈൻ ചെയ്ത് കൊടുത്താൽ അത് 50 രൂപയും 100 രൂപയും കിട്ടുള്ളൂ. അപ്പോൾ ഈ സായിപ്പന്മാർ സത്യം പറഞ്ഞു നമ്മളെ കാട്ടിലും ദാരിദ്ര്യവാസിയാണെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ആ കാലഘട്ടത്തിലാണ്. 2005 ഒരു കമ്പനി എന്നോട് പറയുകയാണ്, ഒരു ഫ്രണ്ട് പറയുകയാണ്, അവരുടെ ട്രാവൽ ഏജൻസി ഇങ്ങനെ യൂറോപ്പിലേക്കുള്ള ഷെങ്കൻ സ്റ്റേറ്റ്സിലേക്കുള്ള വിസകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് പറഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠനും കത്തെഴുതി ചോദിച്ചു, ചേട്ടാ ഫിൻലൻഡിലേക്ക് എനിക്ക് വിസ പോയിന്നല്ലുള്ളൂ, വേറെ ഷെങ്കനിലേക്കൊക്കെ വിസ എടുത്ത് കൊടുക്കുന്ന ഒരു ടീമുണ്ട് എൻ്റെ ഫ്രണ്ട്, ഞാനത് വിസ എടുത്താൽ എണ്ണിരിക്കും. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു മെയിൽ ചെയ്തു, ഇന്നത്തെ പോലെ അന്ന് ഇമെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കത്തുകൾ അയക്കുക, എനിക്ക് അഡ്രസ്സുണ്ട്, അപ്പോൾ എൻ്റെ ഓഫീസ് അഡ്രസ്സിൽ വരും. ഈ സായിപ്പന്മാരൊക്കെ എന്ന് ഞാൻ പറഞ്ഞ പോലെ ജി പി ഒ ജനറൽ പോസ്റ്റ് ഓഫീസ് കണ്ണോട്ട് പ്ലേസിലേക്കുള്ള അഡ്രസ്സ് വെച്ചിട്ട് അവർ യാത്രയുടെ ഇടയിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യും. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ വിസ കിട്ടുകയാണെങ്കിൽ നീ ട്രൈ ചെയ്യുന്നു, യൂറോപ്പിൽ എവിടെയായാലും നിനക്ക് എത്തിയാൽ മതിയല്ലോ, നീപ്പോൾ കൊളം പറഞ്ഞു. അപ്പോൾ അന്ന് ഷെങ്കൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള 10-36-37 രാജ്യങ്ങളൊന്നുമില്ല, അതോ 28 എത്രയാണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. അന്ന് വെറും 6-7 രാജ്യങ്ങളുള്ളൂ: ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്, ലക്സംബർഗ്, സ്പെയിൻ, പോർച്ചുഗൽ. അപ്പോൾ ജർമ്മൻ എംബസിൽ ഓരോ രാജ്യത്തിൻ്റെ ഏത് എംബസിയിലേക്കാണോ നമ്മൾ, ഏത് രാജ്യത്താണോ നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ എംബസിയിലാണ് പോയി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നിനക്ക് ജർമ്മനിയിലേക്ക് ഉള്ള വിസ അറേഞ്ച് ചെയ്തുതരാം. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഞാൻ ഡോക്യുമെൻസൊക്കെ അവർ ശരിയാക്കി തന്നു. അങ്ങനെ ആദ്യമായിട്ടൊരു ടൈ കെട്ടിയിട്ട് നമ്മളൊരു എംബസിയിൽ പോകാനുള്ളൂ. ബൈക്കൊക്കെ എടുത്ത് പോയി, ഡോക്യുമെൻ്റൊക്കെ കൊടുത്ത് ജർമ്മൻ എംബസിയിൽ, അന്ന് ചാണക്യൂരിൽ ജർമ്മൻ എംബസിയിൽ പോയിട്ട് വിസ അപ്ലൈ ചെയ്തു. അവർ എനിക്ക് പാസ്പോർട്ടൊക്കെ എല്ലാം എടുത്ത് നോക്കിയിട്ട്, പാസ്പോർട്ടിൽ പറഞ്ഞ പോലെ അന്ന് ഒരു സ്റ്റാമ്പും ഇല്ലല്ലോ, പ്ലെയിൻ പേപ്പറായിട്ട് കിടക്ക സാധനം ബൈൻഡ് ചെയ്ത പോലെ തന്നെ ഉണ്ട്. രണ്ട് സ്റ്റാമ്പ്, ഒന്ന് അടിച്ച് തന്ന ഓഫീസറുടെ പേരുള്ളൊരു സ്റ്റാമ്പും, രണ്ട് ലാസ്റ്റ് പേജിൽ എമിഗ്രേഷൻ റിക്വേർഡ് എന്നുള്ളൊരു സ്റ്റാമ്പും, അത്ര ഉള്ളൂ, വേറെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഹൈലി ക്വാളിഫൈഡ് ആയതുകൊണ്ട് എമിഗ്രേഷൻ റിക്വേർഡ് എന്നവർ അടിച്ചു തന്നു. അതിനുണ്ട് കൊടുത്തു, മതാമടൽ ഫീസും കൊടുത്തു. അപ്പോൾ അങ്ങനെ നെഞ്ച് തുടി കൊട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിടിച്ചുള്ളിലോ അറിയില്ല, ഡോക്യുമെൻ്റ് ആയ അധികം ഗുണമുള്ളതായിരുന്നു. അതുകൊണ്ട് ഇത്രാം തീയതി വരെ കളക്ട് ചെയ്യാൻ പറഞ്ഞ് ഒരു സ്ലിപ്പ് തന്നു, തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഉറക്കമില്ലാത്ത രാത്രിയാണ്. പിന്നെ മതാമവട്ടൊന്നും ഇല്ലല്ലോ, വീട്ടിലിരിക്കുക, ഭക്ഷണം കഴിക്കുക. ഈ ദിവസമാവണല്ലേ, രാത്രിക്ക് 24 മണിക്കൂറൊന്നല്ല, അന്ന് ദിവസം എന്ന് പറഞ്ഞാൽ 19-26 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസത്തിന്. എങ്ങനെ പോയാലും സമയം പോകണില്ല, 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് വാച്ച് നോക്കി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തുട്ടത് വാച്ച് നോക്കി, എനിക്ക് ദേഷ്യം വന്നിട്ടുള്ള സമയമൊന്നുമില്ലേ, ഇങ്ങനെ പിടിച്ചിട്ടിരിക്കാൻ പോകുന്നു ചിലപ്പോൾ. കാരണം 8 മണിക്ക് സമയം നോക്കി കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് 12 മണിയാണെന്ന് നോക്കും, പെട്ടെന്ന് 23 എൻ്റെ ഉള്ളൂ. ഇങ്ങനെയുണ്ടാവും അങ്ങനെ ദിവസങ്ങൾ വന്നു കഴിഞ്ഞ്. അപ്പോൾ ഭയങ്കര നമുക്ക് ടെൻഷനുള്ളപ്പോൾ വേറെ കാര്യം ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഭയങ്കര വിശപ്പാണ്, അന്യായ വിശപ്പ് എന്ന് പറഞ്ഞില്ലേ, പോത്ത് കൊണ്ടു നിർത്തിയാൽ മതി. പറഞ്ഞെന്താ വെച്ചാൽ ഭയങ്കര വിശപ്പ്, സത്യം പറഞ്ഞാൽ തടി കൂടിയ. ഇനി ചിലപ്പോൾ യൂറോപ്പിൽ ഞാൻ വിസ കിട്ടിയാൽ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്നുള്ള പേടി ചിലപ്പോൾ ഉള്ളിലുണ്ടായിരുന്നു. അത് നമുക്ക് നമ്മളറിയേണ്ടത് നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ. എന്നാലും പറഞ്ഞ ദിവസം രാവിലെ എനിക്ക് കുളിച്ച് കുട്ടപ്പനായി, കുട്ടപ്പൻ പിന്നെ പണ്ടാണ്, എന്നാലും ഒന്നുകൂടി വന്ന് കുട്ടപ്പനായി. പൗഡറൊക്കെ ഇട്ട് നല്ല കുളി കുടിച്ചിട്ട് വന്നു. ചില കാരണം ഇനി ഇൻ കേസ് ഉള്ളിൽ കിടക്ക, രണ്ട് ഓപ്ഷനുള്ളൂ: ഒന്നില്ലെങ്കിൽ ജയിലിൽ പോവുക, അല്ല ഫോഡർ ഡോക്യുമെൻ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ എനിക്ക് യൂറോപ്പിൽ. അപ്പോൾ രണ്ട് പേരും കുളിയൊക്കെ പിന്നെ കറക്റ്റായിട്ട് നടക്കില്ലല്ലോ. അന്ന് ഒടുക്കത്തെ കുളി വിളിച്ചിട്ട് ഒരൊട്ട പോക്കണം, വണ്ടി എടുത്ത് പോയി ചാണക്യൂരിലെ ആംബസിയിൽ പോയി. ദൈവമേ
അവസാനം നമ്മുടെ നമ്പർ വിളിച്ചു, നോദാമ സ്ലിപ്പ് ചോദിച്ചു. അങ്ങനെ ഹൃദയം തുടി കൊട്ടി തുടി കൊട്ടി സാധനം പാസ്പോർട്ട് എടുത്തിട്ട് സാധനം ഇങ്ങനെ തള്ളി തന്നു. തുറന്നു നോക്കിയപ്പോലേ ഇങ്ങനെ മയിൽ വിരിച്ചാടുന്ന പോലെ കളറുള്ള ഒരു സാധനം എൻ്റെ പാസ്പോർട്ടിൽ. അയ്യോ ഇത് നോക്കിയേ, ടക് ടക്ക് യെസ് ദിൽ ധടക്താ ഹേ ഭായ് ദിൽ ധടക്താ ഹേ. എനിക്ക് ഷെങ്കൻ സാധനം അടിച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വിസ കിട്ടിയ അഞ്ചിൻ്റെ പൈസ കാര്യമായിട്ട് ചിലവായിട്ടൊന്നുമില്ല. ലീഗൽ വേ, പ്രോപ്പർ വേ. വാവ്, ഫിൻലൻഡിലേക്ക് പോകാൻ പറ്റില്ല, ചേട്ടനില്ല. ഇനി എന്തായാലും യൂറോപ്പിലെ വിസ കിട്ടി, എന്തൊക്കെ ആയിക്കോട്ടെ. ഇന്നത്തെ പോലെ അത്രയധികം കൺട്രികളില്ലെങ്കിലും ആവശ്യത്തിനുള്ള കൺട്രികൾ, അതായത് ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, നെതർലൻഡ്, ലക്സംബർഗ്, സ്പെയിൻ, പോർച്ചുഗൽ, ഇതിൽ ഏത് കൺട്രിയിൽ പോകണം എന്നുള്ളത് മാത്രം എനിക്ക് തീരുമാനിച്ചാൽ മതി. അമ്മ എന്തായാലും ഓഫീസിൽ നിന്നൊക്കെ ലീവാക്കിയ കാരണം നേരെ വീട്ടിൽ വന്നു. അമ്മയോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛ വിസ കിട്ടി, അമ്മ വിസ കിട്ടി. ഇവിടെ ആഘോഷമായിരുന്നു. അവർ പറഞ്ഞു, നിനക്ക് വിസ എന്തോ ജോലി കിട്ടിയപ്പോഴാണല്ലോ നീ പറയണത് വിസ കിട്ടിയെന്ന്, എന്ത് ചെയ്യാൻ അവിടെ പോയിട്ട്. ഞാൻ പറഞ്ഞു, നിരുത്സാഹപ്പെടുത്താനൊന്നും ആരും ശ്രമിക്കണ്ട, ഞാൻ പോകുന്ന പറഞ്ഞാൽ പോകും. ഇനി അടുത്ത കടമ്പ, പൈസ വേണം, ടിക്കറ്റ് എടുക്കണം, യൂറോപ്പിൽ പോയിട്ട് എങ്ങോട്ട് പോകണമെന്ന് ആദ്യം തീരുമാനിക്കണം. അതാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചിന്ത, എങ്ങോട്ട് പോകണം. അതായത് ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, നെതർലൻഡ്, ലക്സംബർഗ്, സ്പെയിൻ, പോർച്ചുഗൽ, ഇത്ര രാജ്യങ്ങളുടെ ഓപ്ഷൻ ഉണ്ട്. എവിടെ പോയാലും എൻ്റെ അമ്മാവൻ്റെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ പോയാലും കുഴപ്പമില്ല, ഭക്ഷണം ആരും തരില്ല എന്നെനിക്കറിയാം. പിന്നെ പുല്ല് തിന്നായാലും യൂറോപ്പിൽ ജീവിക്കണമെന്നാണ് വാശിക്കൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പക്ഷേ സാമ്പത്തികമായിട്ട് അത്രയൊന്നും പോക്കറ്റിനൊന്നും വലിയ കാലമില്ലാത്ത കാലമാണല്ലോ, കിട്ടുന്നത് കൊച്ചകാലമാണ്, ശമ്പളമാണ്, വിസ ഉണ്ട്. ഇനിയപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്ക് പോകണം. അപ്പോൾ ഡയറികളൊക്കെ അന്ന് ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട്, കൂടുതലും അതിൽ ഈ കൂതറ മദാമമാരുടെയും സായിപ്പുമാരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ തപ്പിയപ്പോൾ എനിക്ക് പോയാൽ കാണാൻ കണ്ടാൽ സഹായിക്കാവുന്നൊരു സായിപ്പ് പിയർ എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു പൈലറ്റായിരുന്നു, ആണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ എന്തെങ്കിലുമുണ്ട്, ഫ്രാൻസിലാണ് ആൾ, പാരീസിൽ നിന്ന് കുറച്ച് മാറി വിട്രി എന്ന സ്ഥലത്താണ് ആൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിൽ പോയാലോ എന്നുള്ളൊരു ധാരണയിലെത്തി. അപ്പോൾ ഇന്നത്തെ പോലെ ഇമെയിലുകളൊന്നുമില്ല. അപ്പോൾ കാര്യങ്ങൾ ചേട്ടന് കത്ത് വഴി എഴുതണം, ഫോൺ വിളിച്ച് കളയാനുള്ള ഐ എസ് ഡി വിളിക്കാനുള്ള പാങ്ങൊന്നും നമുക്ക് അത്ര അധികം ഇല്ല. മൂപ്പർക്കും അവിടെ അത്ര പാങ്ങുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ വിളി മൊബൈലൊന്നുമില്ലല്ലോ, ഓഫീസിൽ നമ്പറിൽ വിളിക്കണം അല്ലെങ്കിൽ ലാൻഡ് ലൈനിൽ വിളിക്കണം, അതൊക്കെ വളരെ ആർഭാടായിട്ട് തോന്നിയിരുന്ന ഒരു കാലഘട്ടമാണ്. വിസയ്ക്ക് പൈസ ഉണ്ടാക്കിയത് ഞങ്ങൾക്കറിയുള്ളൂ. പിന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഫാമിലി സുഹൃത്തുണ്ട്, ജെസ്സി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവളുടെ ചേച്ചിയുണ്ട് ആൻസി ചേച്ചി. ആൻസി ചേച്ചിയും ജെസ്സിയും കൂടി ഒരു ദിവസം വീട്ടിൽ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ യൂറോപ്പിൽ പോകാൻ നിൽക്കണം. അപ്പോൾ പറഞ്ഞു, അയ്യോ ജർമ്മനിയിൽ എൻ്റെ ചേച്ചിയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോവാം. അങ്ങനെ എനിക്ക് ഞാൻ യൂറോപ്പിൽ പോകണമല്ല, ജർമ്മനിയിൽ പോകുമ്പോൾ ഇത് എൻ്റെ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഒരു സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അവർ 2 കിലോ കാഷ്യൂനിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഇത് ചേച്ചിക്ക് കൊടുത്തോളട്ടാ ജർമ്മനിയിൽ പോയിട്ട്. അവർ ജർമ്മനിയിൽ കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ആ 2 കിലോ കശുവണ്ടി എനിക്കൊരു ബാധ്യതയായി. ആ 2 കിലോ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ് ഞാൻ മാറ്റി, ഫ്രാൻസിൽ നിന്ന് മാറ്റി ജർമ്മനിയായി. കാരണം 2 കിലോ കശുവണ്ടി അന്ന് ഇത്ര 1,300 രൂപ ഉണ്ട്, 2 കിലോന് 600-700 രൂപയുടെ കശുവണ്ടി കൊണ്ട് ഞാൻ ജർമ്മനിയിലേക്ക് പോകണം. അതെനിക്ക് എന്താ പറയുക, ഒരു കുരുക്കിട്ട പോലെയായി അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ യാത്ര ഞാൻ ജർമ്മനിയിലേക്ക് മാറ്റി. അപ്പോൾ പ്ലാനായി ജർമ്മനിയിലേക്ക് യാത്ര വേണം. അപ്പോൾ ഫസ്റ്റ് എംബസിയിൽ കൊടുക്കാനായിട്ട് ഞാൻ ഡെമി ടിക്കറ്റ് എടുത്തിരുന്നു, അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ജർമ്മനിയിലേക്ക് പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു, ഡേറ്റ് തീരുമാനിച്ചു. അങ്ങനെ നവംബർ 5 ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് ജർമ്മനിയിലേക്ക് വേണ്ടിയിട്ട്. ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ടിക്കറ്റ് ഡൽഹിയിൽ നിന്ന് എയർ ഫ്രാൻസിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ എയർ ഫ്രാൻസ് ആയതുകൊണ്ട് അവർ ഫസ്റ്റ് പാരീസിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകാം. പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ എണ്ണിപ്പിടിച്ച ദിവസങ്ങളേ ഉള്ളൂ വിസ കിട്ടിയതിന് ശേഷമുള്ളത്. അത് ഭയങ്കര ടെൻഷനാണ്. ബാഗ് വാങ്ങുന്നു, 15 പോയിട്ട് ഫോറിനേഴ്സൊക്കെ വാങ്ങുന്ന ടൈപ്പ് ബാക്കിൽ കൊണ്ടുപോകുന്ന ഒരു ഹാവർ സാക്ക് വാങ്ങി, വലുത് സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു. അപ്പോൾ അച്ഛനമ്മയ്ക്കൊക്കെ ചെറുതായിട്ട് ഭക്ഷണം തുടങ്ങി. പിന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കാമുകിയുള്ള സമയമാണ്, ഒരു പഞ്ചാബി പെൺകുട്ടി, അവൾക്കും ഭയങ്കര വിഷമം, എനിക്കും പിരിഞ്ഞിരിക്കുന്നതിൽ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ യൂറോപ്പിൻ്റെ മുമ്പിൽ യാതൊരുവിധ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ടില്ലല്ലോ, അതിന് നോ വേ. ബാഗൊക്കെ വാങ്ങി ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് പോകേണ്ട ദിവസം എത്തി. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. വൈകുന്നേരം അപ്പോൾ ഒരു ചെറിയൊരു പാർട്ടി നടത്തണം. ഞാൻ എൻ്റെ ഫ്രണ്ട് ജയശങ്കർ എന്ന് പറയും, ഡൊമിനി എന്ന് വിളിക്കുക, എൻ്റെ പല കഥകളിലുള്ള ഒരു കഥാപാത്രമാണ് ഡൊമിനി. അദ്ദേഹവും പിന്നെ ശ്രീരാജൻ എന്ന് പറഞ്ഞൊരാൾ, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ, ഞാൻ എല്ലാവരും കൂടി വൈകുന്നേരം വീട്ടിൽ അത്യാവശ്യം ഒരു ചെറിയൊരു പരിപാടികൾ അറേഞ്ച് ചെയ്ത് ഞങ്ങളന്ന് കുറച്ച് മദ്യപാനൊക്കെ തന്നെ. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മദ്യമില്ലാത്തൊരു പാർട്ടി ഇല്ല. പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛനെ വിളിച്ചു, മോനെ ഒരു മിനിറ്റ് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അച്ഛൻ ബാൽക്കണിയിൽ തന്നെ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്ത് തന്നെ ടെറസിൽ തന്നെ വന്ന് അച്ഛനൊരു ബാഗ് എൻ്റെ കയ്യിൽ തന്നു. മോനെ ഇത് നീ വെച്ചോ, നിനക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെയും കണ്ണ് നിറഞ്ഞു. സന്തോഷമാണോ അതോ വിട്ടു പിരിയണമെന്ന് അറിയില്ല. രണ്ട് കുപ്പി ബാക്ക് പേപ്പർ, എൻ്റെ അമ്മേ. ബാക്ക് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അതൊരു കറുത്ത കളറിൽ ഗോൾഡൻ പ്രിൻ്റായിട്ടുള്ള മറ്റേ ആളിങ്ങനെ പൈപ്പ് ഊതി നിൽക്കുന്ന ആ ബോട്ടിൽ രണ്ടെണ്ണം, ഒന്നല്ല രണ്ട് ടപ്പ്, അതിൻ്റെ അല്ല രണ്ട് ഫുള്ള്. വാവ്, അറ്റ്ലീസ്റ്റ് തണുവിൽ നിന്ന് എനിക്ക് രക്ഷയ്ക്കുള്ളതായിട്ടുണ്ട്. ഒക്കെ ബാഗിൽ വെച്ചു. എനിക്കും കണ്ണു നിറഞ്ഞു, അച്ഛനും കണ്ണു നിറഞ്ഞു. അതിനുശേഷം വീണ്ടും പാർട്ടിയിലേക്ക്. അതിനിടയിൽ ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാനായിട്ടൊന്ന് പോയി. തൊട്ട് രണ്ട് വീട് അപ്പുറമാണ്, യാത്രയൊക്കെ പറഞ്ഞു തിരിച്ചു വന്നു. അതിനുശേഷം എയർപോർട്ടിൽ പോകേണ്ട സമയമായി. എൻ്റെ ഫ്രണ്ട് ഡൊമിനി എൻ്റെ ഇപ്പം വന്നു. അങ്ങനെ വരണമെന്ന് ചോദിച്ചു എയർപോർട്ടിൽ. ഞാൻ പറഞ്ഞു വേണ്ട വരണ്ട. ഞാൻ തന്നെ കൊളം പറഞ്ഞു ഒരു സർദാറിൻ്റെ വണ്ടി ടാക്സി വിളിച്ച് ഞാൻ ലഗേജ് ബാക്കിൽ കയറ്റി പാലം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണം ഡൽഹിയിൽ. പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ കാഴ്ചകൾ എനിക്ക് വളരെയധികം ഓർമ്മയുണ്ട്. കാരണം ഞാൻ ഈ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ അന്ന് കൃഷിയിടങ്ങളിൽ കൂടെ, അതായത് പാലം നമ്മുടെ ദൗളക്കുമാർ റൗണ്ടോട്ടൊക്കെ കഴിഞ്ഞ് റൈറ്റിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, ഇന്ന് ഒരുപാട് വ്യത്യാസമുണ്ടോ. ഞാൻ പറയുന്ന എൻ്റെ ഓർമ്മകളിൽ നിന്ന് 95 കഥയാണ്. 95 സംഭവിച്ച സംഭവമാണ് അത്. നവംബർ മാസം തണുവൊക്കെയുള്ള സമയമാണ് ഡൽഹിയിൽ. അപ്പോൾ ഞാൻ ഒരു ടൈയൊക്കെ കെട്ടി, ടൈ എനിക്ക് കെട്ടാറിയില്ല. അപ്പോൾ നമ്മുടെ ലാൻഡ്ലോർഡ്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഓണറുടെ മകനാണ് എനിക്ക് ടൈയൊക്കെ എൻ്റെ കഴുത്തിൽ മുറുക്കി തന്നത്. അന്ന് അതിനുവേണ്ടി ഞാൻ ഒരു പുതിയ ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു വൈറ്റ് ഷർട്ടും ഒരു ടൈയൊക്കെ ഇട്ട്, കാരണം ഫ്ലൈറ്റിൽ കയറി അവിടെ ഇറങ്ങുമ്പോൾ ഒരു ധാരണ വേണമല്ലോ, ഒരു എക്സിക്യൂട്ടീവായിട്ട് ബിസിനസ് വിസിറ്റിലാണോ പോകണത്, അങ്ങനത്തെ വിസയാണ്. എന്നിട്ട് ഞാൻ പോകുന്ന വഴിയിൽ അപ്പോൾ അങ്ങനെ ടാക്സിയിൽ ഇരിക്കുക, ഞാൻ ഒരുപാട് ടെൻഷൻ ഉണ്ട് എന്താവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് $500 എയർപോർട്ടിൽ നിന്ന് $20 കൂടി വാങ്ങാം. അന്ന് ഒരാൾക്ക് യാത്ര ചെയ്യുമ്പോൾ $520 മൊത്തം ഇന്ത്യൻ RBI റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം $500 വാങ്ങാം നമുക്ക്. പിന്നെ $20 നമുക്ക് പേഴ്സണൽ എക്സ്പെൻസിനായിട്ട് എയർപോർട്ടിൽ നിന്ന് വാങ്ങാം. അങ്ങനെ $500 ഞാൻ മുമ്പേ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങി വെച്ചതും $20 എനിക്ക് എയർപോർട്ടിൽ നിന്ന് വാങ്ങാം. അങ്ങനെ $520 വെച്ചിട്ടാണ് എൻ്റെ ഈ സാഹസം മൊത്തത്തിന് ഞാൻ തയ്യാറെടുത്തുകൊണ്ട് പോകുന്നത്. ടാക്സിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, മരങ്ങൾ ആസ് യൂഷ്വൽ പോകുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സന്ദർഭം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഡോളോക്ക് കഴിഞ്ഞാൽ പാലം ഗാവിലേക്ക് കയറുമ്പോൾ ഇടത്ത് വശത്ത് നിറയെ അങ്ങനെ ചോളങ്ങളുടെ വയലാണ്. ഇങ്ങനെ ചോളങ്ങളിങ്ങനെ ഉണ്ടാക്കി സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ അത് കാണാൻ തന്നെ ഒരു കാഴ്ചയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അതിനു മുമ്പ് ഞാൻ ബൈക്കിൽ കൂടെ തേരാപ്പാര ഇതിലും നടന്നുണ്ടെങ്കിലും അതെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം പക്ഷെ എനിക്ക് ഇപ്രാവശ്യത്തെ ഒരു ആ പച്ചപ്പിൻ്റെ ഇടയിൽ ആ ഗോൾഡ് കളറുള്ള ചോളങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഇനി ഒരു പക്ഷെ എനിക്ക് യൂറോപ്പിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ സ്വന്തം രാജ്യത്തിനോടുള്ള ആ ഒരു സ്നേഹമായിരിക്കാം എനിക്ക് ഭയങ്കരമായിട്ടത് എൻ്റെ ഉള്ളിലിപ്പോഴും അതൊരു എണ്ണച്ചായം പോലെ അല്ലെങ്കിൽ നല്ലൊരു പെയിൻറ്റിങ് കണ്ട പോലെ ഇപ്പോഴും അതൊരു ഫ്രെയിമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ആ പച്ചയുടെ ഇടയിൽ ആ സ്വർണ്ണ നിറത്തിലുള്ള ചോളങ്ങൾ വിരിഞ്ഞ് നിന്ന് ആ കാഴ്ചകൾ ഇപ്പോഴും അതൊരു ഫ്രെയിമായിട്ട് തന്നെ ഉണ്ട് ഇടതുവശങ്ങളിൽ. അതിനുശേഷം എയർപോർട്ടിൽ ഞാൻ ഇറങ്ങുന്നു, സർദാറിൻ്റെ ബാഗ് എടുത്ത് എനിക്ക് തരുന്നു. ഞാൻ നേരെ ഭയങ്കര തിരക്ക് എയർപോർട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് മകരവിളക്കിന് ശബരിമലയിൽ പോയ പോലത്തെ അവസ്ഥയാണ്. കംപ്ലീറ്റ് ആൾക്കാർ, സർദാർമാർ കാനഡയിലേക്കും അമേരിക്കയിലേക്കൊക്കെ പോകാനായിട്ട് റജായി ബ്ലാങ്കറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് കിടപ്പ്, ഫാമിലി ആയിട്ട് തന്നെ എരുമയും പശുവിനും മാത്രം കൊണ്ടുവന്നിട്ടില്ല, ട്രാക്ടർ വരെ കൊണ്ടുവന്നിട്ട് പഞ്ചാബിൽ നിന്ന് വന്നാൽ ആൾക്കാരെ കംപ്ലീറ്റ് നടന്ന് നടന്ന് ഇങ്ങനെ പോകണം. സത്യം പറയാം, അരമണയ്ക്കൊക്കെ ക്യൂ നിൽക്കണമെങ്കിലും കൂടുതലാണ് സാധനങ്ങൾ. $20 വാങ്ങാനായിട്ട് ഞാൻ ക്യൂ നിന്ന് $20 വാങ്ങി. ആദ്യമായിട്ടാണല്ലോ എയർപോർട്ടിൽ പല പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്, ജോലിയുടെ ഭാഗമായിട്ട് എയർപോർട്ടിൽ പല പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ യാത്ര ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ്. ഒരു ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് പോകണതിൻ്റെ ടെൻഷൻ വേറെ, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് വരെ ഇനി 3-4 മണിക്കൂറുണ്ട്. ബാഗൊക്കെ വെച്ച് ഉറക്കം വരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പില്ല, ദാഹമില്ല, ഉറക്കില്ല എന്താണ് എങ്ങോട്ടാണ് ആകപ്പാടുള്ള 2 കിലോ കശുവണ്ടിയും ജർമ്മനിയിൽ പോയി ഇറങ്ങണം എന്നുള്ളത് ഫ്രാങ്ക്ഫർട്ടിൽ. വേറെ ഒന്നുമില്ല. 2 പേപ്പർ ഇരിക്കുന്ന കാരണം ടെൻഷൻ കുറച്ച് കുറവുണ്ട്. എവിടെ പോയാലും ലൈൻ നിൽക്കണ്ടല്ലോ സാധനം വാങ്ങാനായിട്ട്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. എയർ ഫ്രാൻസിൻ്റെ കയറാൻ പറഞ്ഞിട്ട് ബാഗൊക്കെ കൗണ്ടറിൽ കൊടുത്ത് കൈയും വീശി ടൈയൊക്കെ കിട്ടി അങ്ങനെ നേരെ ബോർഡിംഗ് പാസ്സും എടുത്ത് കൗണ്ടറിലേക്ക് കയറി ആദ്യമായി ഫ്ലൈറ്റിൽ കയറി ചെന്ന് ഇരുന്നു.
A Desert Representation.